ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആലത്തൂർ ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ എത്തും. രാഹുൽഗാന്ധി വയനാട്ടിലും കോഴിക്കോടും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തൃശൂരിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം മറ്റന്നാൾ അവസാനിക്കും. പ്രചാരണം ഊർജ്ജിതം. കേരളത്തിൽ അസന്നഹിത വോട്ടർമാർക്കായുള്ള വീട്ടിൽ വോട്ട് നടപടിക്ക് ഇന്ന് തുടക്കമാകും. ഇനി ഒരു യുദ്ധം കൂടി താങ്ങാൻ പശ്ചിമേഷ്യയ്ക്കോ ലോകത്തിനോ കഴിയില്ലെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം. ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടും. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിലേക്ക്. സംസ്ഥാനത്ത് എൻഡിഎ പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി കൊച്ചിയിലെത്തി. ഇന്ന് ആലത്തൂർ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. രാവിലെ 11 മണിയോടെ ആലത്തൂർ മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥി ടി എൻ സരസുവിന്റെ പ്രചാരണത്തിനായി കുന്നംകുളം ചെറുവട്ടാനിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് റാലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. തുടർന്ന് ഉച്ചകഴിഞ്ഞ് 2:30 അദ്ദേഹം ആറ്റിങ്ങൽ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി വി മുരളീധരന്റെ പ്രചരണാർത്ഥം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന പൊതുയോഗത്തെയും അഭിസംബോധന ചെയ്യും. തുടർന്ന് അദ്ദേഹം ന്യൂഡൽഹിയിലേക്ക് മടങ്ങും. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് എൻഡിഎ പ്രചാരണത്തിനായി വ്യാഴാഴ്ച സംസ്ഥാനത്ത് എത്തും. വയനാട് ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി രാഹുൽഗാന്ധി ഇന്നും നാളെയും മണ്ഡലത്തിൽ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും. വൈകിട്ട് കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന യുഡിഎഫ് റാലിയിലും പൊതുസമ്മേളനത്തിലും രാഹുൽഗാന്ധി പങ്കെടുക്കും. വയനാട് മണ്ഡലത്തിൽ രാഹുൽഗാന്ധിക്കായി കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ഈ മാസം 20-നും ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി 22-നും കേരളത്തിലെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഇരിങ്ങാലക്കുട, തൃശൂർ, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ എൽഡിഎഫ് പ്രചാരണത്തിന് എത്തും. നാളെ ആലത്തൂർ മണ്ഡലത്തിലെ വടക്കാഞ്ചേരി, നെന്മാറ എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നാളെ കാസർകോട്, കണ്ണൂർ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിന് എത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്ന് കൊച്ചിയിലും തിരുവനന്തപുരത്തും ഗതാഗത നിയന്ത്രണം. രാവിലെ 9 മണി മുതൽ 11 മണി വരെ കൊച്ചി നഗരത്തിലെ ചില ഭാഗങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പ്രധാനമന്ത്രി എത്തുന്ന തിരുവനന്തപുരം കാട്ടാക്കടയിൽ രാവിലെ 10 മണി മുതലാണ് ഗതാഗത നിയന്ത്രണം. കാട്ടാക്കടയിലേക്കുള്ള മുഴുവൻ റോഡുകളും അടയ്ക്കും. വാഹനങ്ങൾ കടത്തിവിടില്ല. പാർക്കിംഗും അനുവദിക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാംഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം മറ്റന്നാൾ വൈകിട്ട് അവസാനിക്കാനിരിക്കെ പ്രചാരണം ഉച്ചസ്ഥായിയിൽ. രാജ്യത്ത് 21 സംസ്ഥാനങ്ങളിലായുള്ള 102 ലോക്സഭാ മണ്ഡലങ്ങളിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന് സജ്ജമായി. പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടർമാർക്ക് ആവശ്യമായ എല്ലാ സൌകര്യങ്ങളും ഉറപ്പാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. ചൂടിനെ നേരിടാനുള്ള സജ്ജീകരണങ്ങൾ ബൂത്തുകളിൽ ഉറപ്പാക്കണമെന്നും പ്രത്യേക നിർദ്ദേശമുണ്ട്. ക്രമസമാധാനം കർശനമായി ഉറപ്പാക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രചാരണ രംഗത്ത് സജീവമാണ്. എൻഡിഎ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ മധ്യപ്രദേശിലും കർണാടകയിലും എത്തി. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്നലെ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ കോൺഗ്രസ് പ്രചാരണത്തിൽ പങ്കെടുത്തു. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 85 വയസ്സ് പിന്നിട്ട മുതിർന്ന വോട്ടർമാർക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കും വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന നടപടി ഇന്ന് ആരംഭിക്കും. അസന്നഹിത വോട്ടർ വിഭാഗത്തിൽപ്പെടുത്തിയാണ് ഇവർക്ക് വീട്ടിൽ തന്നെ വോട്ട് ചെയ്യുന്നതിനുള്ള സൌകര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിരിക്കുന്നത്. ആദ്യഘട്ടം ഇന്ന് തുടങ്ങി ഏപ്രിൽ 19-ന് അവസാനിക്കും. അർഹരായ വോട്ടർമാരുടെ വീടുകളിൽ പ്രത്യേക പോളിംഗ് സംഘങ്ങളെത്തി വോട്ട് രേഖപ്പെടുത്തും. ഒന്നാംഘട്ടത്തിൽ വോട്ട് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഏപ്രിൽ 20 മുതൽ 24 വരെ രണ്ടാംഘട്ടത്തിൽ അവസരമുണ്ട്. ഈ രണ്ട് ഘട്ടത്തിലും വോട്ട് ചെയ്യാൻ സാധിക്കാത്തവരുടെ വീടുകളിൽ 25-ന് പോളിംഗ് സംഘം വീണ്ടും സന്ദർശിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ട പരിശീലനത്തിൽ നിന്നും വിട്ടുനിന്ന 23 ഉദ്യോഗസ്ഥർക്ക് തൃശൂർ ജില്ലാ കളക്ടർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിലും പോളിംഗ് ഡ്യൂട്ടി നിർവഹിക്കുന്നതിലും ബോധപൂർവ്വം വീഴ്ച വരുത്തുന്നവർക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കളക്ടർ അറിയിച്ചു. ഹരിയാനയിൽ സി വിജിൽ ആപ്പ് വഴി 1666 പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് ഹരിയാന ചീഫ് ഇലക്ടറൽ ഓഫീസർ അനുരാഗ് അഗർവാൾ പറഞ്ഞു. അതിൽ 1383 പരാതികൾ പരിഹരിക്കാനായി നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AER ന്യൂസ് _ TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേലി ചരക്ക് കപ്പലിൽ 17 ഇന്ത്യക്കാരുള്ള സാഹചര്യത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തി. കഴിഞ്ഞ ദിവസം നടന്ന സംഭവ വികാസങ്ങളിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചതായി ശ്രീ എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. മേഖലയിലെ സാഹചര്യവും ചർച്ചയായി. കോഴിക്കോട് സ്വദേശിയും കപ്പലിലുണ്ട്. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേൽ ചരക്കുകപ്പലിൽ ഉൾപ്പെട്ട കോഴിക്കോട് വെളിമ്പറമ്പ് തേലംപറമ്പത്ത് ശ്യാംനാഥിന്റെ മാതാപിതാക്കളെ എംപിമാരായ എം കെ രാഘവനും എളമരം കരീമും സന്ദർശിച്ചു. കപ്പൽ ജീവനക്കാരെ മോചിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ഇറാൻ അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ഇരുവരും അറിയിച്ചു. ചരക്കുകപ്പലിൽ മാനന്തവാടി പെറ്റംകോട്ട് വീട്ടിൽ പി വി ധനേഷും പാലക്കാട് സ്വദേശി സുമേഷും ഉൾപ്പെട്ടിട്ടുണ്ട്. മദ്യനയ കേസുമായി ബന്ധപ്പെട്ട ഇഡിയുടെ അറസ്റ്റിനെ ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ഗുപ്ത എന്നിവരടങ്ങിയ രണ്ടംഗ ബെഞ്ചായിരിക്കും ഹർജി പരിഗണിക്കുക. ഇനി ഒരു യുദ്ധം കൂടി താങ്ങാൻ പശ്ചിമേഷ്യയ്ക്കോ ലോകത്തിനോ കഴിയില്ലെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഇറാൻ ഇസ്രയേൽ സംഘർഷം സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്യാൻ വിളിച്ച യു എൻ രക്ഷാസമിതിയുടെ അടിയന്തര യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മേഖലയിൽ സംയമനം പാലിച്ച സമാധാനം നിലനിർത്താൻ വിവിധ ലോകരാജ്യങ്ങളും ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ വിക്ഷേപിച്ച സാഹചര്യത്തിലാണ് യു എൻ രക്ഷാസമിതി യോഗം ചേർന്നത്. പശ്ചിമേഷ്യ യുദ്ധത്തിന്റെ വക്കിലാണെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ വിലയിരുത്തി. മേഖലയ്ക്ക് മറ്റൊരു യുദ്ധം കൂടി താങ്ങാൻ കഴിയില്ല. സമാധാനത്തിനായി പ്രവർത്തിക്കാൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ജനങ്ങൾ വലിയ ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കുകയാണ്. വിനാശകരമായ സംഘർഷത്തിന്റെ തീവ്രത കുറച്ച് പരമാവധി സംയമനത്തിനുള്ള സമയമാണിതെന്നും അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. ഇസ്രായേലിൽ ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തെയും അദ്ദേഹം അപലപിച്ചു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തെയും ഗുട്ടറസ് അപലപിച്ചു. അതിനിടെ ഇറാനെതിരെയുള്ള ഒരു ആക്രമണ നടപടിയിലും അമേരിക്ക പങ്കെടുക്കില്ലെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചു. ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തെ G7 രാജ്യങ്ങൾ അപലപിച്ചു. നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ സമാധാനം നിലനിർത്തണമെന്ന് GCC കൂട്ടായ്മ പ്രസ്താവിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ഒമാനിൽ മഴക്കെടുതിയെ തുടർന്ന് മലയാളി ഉൾപ്പെടെ 12 പേർ മരിച്ചതായി റിപ്പോർട്ട്. മരിച്ചവരിൽ 9 പേരും സ്കൂൾ വിദ്യാർത്ഥികളാണ്. പത്തനംതിട്ട സ്വദേശിയാണ് മരിച്ചതെന്നാണ് വിവരം. കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ഒഴുക്കിൽപ്പെട്ട് കാണാതായ 3 കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. കാണാതായ 5 പേർക്കായി തെരച്ചിൽ തുടരുന്നു. രാജ്യത്തിന്റെ പല ഭാഗത്തും കനത്ത മഴ തുടരുകയാണ്. ഒമാനിൽ ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച ഉച്ചവരെയുമായി പെയ്ത കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. അൽ മുബൈലിൽ വെള്ളപ്പൊക്കത്തിലും ശക്തമായ ഒഴുക്കിലും കാണാതായ 5 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. ഇന്തോനേഷ്യയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 15-ലധികം പേർ മരിച്ചതായി റിപ്പോർട്ട്. 2 പേരെ കാണാതായി. സുലുവേസി പ്രവിശ്യയിലെ ടനാറ്റൊറ ജില്ലയിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. സൈനികരും പോലീസുകാരും ഉൾപ്പെടെ നിരവധി പേർ രക്ഷാപ്രവർത്തനത്തിനായി രംഗത്തുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 20 റൺസ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ 4 വിക്കറ്റ് നഷ്ടത്തിൽ 206 റൺസ് നേടി. ചെന്നൈ ഉയർത്തിയ 207 റൺസ് എന്ന വിജയലക്ഷ്യം മുംബൈ ഇന്ത്യൻസിന് മറികടക്കാനായില്ല. 6 വിക്കറ്റ് നഷ്ടത്തിൽ 186 റൺസാണ് മുംബൈ നേടിയത്. ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലഖ്നൌ സൂപ്പർ ജയൻസിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ ഏറ്റുമുട്ടും. രാത്രി 7:30 ബംഗളൂരുവിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്നലെ ഗോവയിൽ നടന്ന മത്സരത്തിൽ ചെന്നൈയിൻ FC FC ഗോവയ്ക്ക് 1-3 ജയം. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മോഹൻ ബഗാനും മുംബൈ സിറ്റിയും തമ്മിൽ ഏറ്റുമുട്ടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. കേരളത്തിലെ വിവിധ ജില്ലകളിൽ താപനില മറ്റന്നാൾ വരെ സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാം. ധീരതയ്ക്കും വിശിഷ്ട സേവനത്തിനുമുള്ള നാവികസേന പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ഗോവയിലെ നേവൽ ബേസ് INS ഹൻസയിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനുവേണ്ടി നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാറാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ആചാരപരമായ പരേഡോടെ ആരംഭിച്ച ചടങ്ങിന് നാവികസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കൊപ്പം പുരസ്കാര ജേതാക്കളുടെ കുടുംബാംഗങ്ങളും സാക്ഷ്യം വഹിച്ചു. നേപ്പാളിലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകൾക്ക് ഇന്ത്യ 35 ആംബുലൻസുകളും 66 സ്കൂൾ ബസുകളും സമ്മാനിച്ചു. നേപ്പാൾ ധനമന്ത്രി ബർഷാമാൻ പന്ധയുടെ സാന്നിധ്യത്തിൽ ഇന്ത്യൻ അംബാസഡർ നവീൻ ശ്രീവാസ്തവ വാഹനങ്ങളുടെ താക്കോൽ കൈമാറി. 101 വാഹനങ്ങളിൽ 2 ആംബുലൻസുകൾ ഭൂകമ്പബാധിത ജില്ലകൾക്ക് കൈമാറി. നേപ്പാളിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ നൽകുന്ന പിന്തുണയുടെ ഭാഗമാണ് ഈ നടപടി. റാബി വിള സംഭരണവുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് 72 മണിക്കൂറിനുള്ളിൽ പണം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഹരിയാന ചീഫ് സെക്രട്ടറി TVS പ്രസാദ് നിർദ്ദേശം നൽകി. റാബി സീസണിലെ സംഭരണ പ്രവർത്തനങ്ങൾ ചീഫ് സെക്രട്ടറി അവലോകനം ചെയ്തു. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആലത്തൂർ ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ എത്തും. രാഹുൽഗാന്ധി വയനാട്ടിലും കോഴിക്കോടും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തൃശൂരിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം മറ്റന്നാൾ അവസാനിക്കും. പ്രചാരണം ഊർജ്ജിതം. കേരളത്തിൽ അസന്നഹിത വോട്ടർമാർക്കായുള്ള വീട്ടിൽ വോട്ട് നടപടിക്ക് ഇന്ന് തുടക്കമാകും. ഇനി ഒരു യുദ്ധം കൂടി താങ്ങാൻ പശ്ചിമേഷ്യയ്ക്കോ ലോകത്തിനോ കഴിയില്ലെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം. ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.